നോവൽ നൂറ് സിംഹാസനങ്ങൾ അധ്യായം 1 ഭാഗം 4. മറ്റൊരാൾ എന്നെ ശ്രദ്ധിച്ചു നോക്കി. നിങ്ങളുടെ ജാതി ഇപ്പോൾ എങ്ങനെയുണ്ട്, മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, മിക്കവാറും എല്ലാവരും തന്നെ ഇപ്പോഴും ഭിക്ഷയെടുത്താണ് കഴിയുന്നത്, തെരുവിലാണ് ജീവിക്കുന്നത്. നഗരങ്ങൾ ഉണ്ടായപ്പോൾ അവർ നഗരത്തിലെത്തി അവിടെയുള്ള തെരുവ് ജീവികളിൽ ലയിക്കുകയാണ് ഉണ്ടായത്. മിക്കവാറും ആളുകൾ ഇന്ന് തമിഴ്നാട്ടിലാണ്. അയാൾ കണ്ണുകൾ എന്നിൽ തറപ്പിച്ച് താങ്കൾ വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. താങ്കൾ സിവിൽ സർവീസ് എഴുതി ജയിച്ചിരിക്കുന്നു. അയാൾ എന്നെ നോക്കി. നിങ്ങൾ ഇതാ ഇവിടെ വന്ന് ഇരിക്കുകയും ചെയ്യുന്നു. ഒരു ചലനമില്ലാത്ത മുഖത്തോടെ എനിക്കൊരു വലിയ മനുഷ്യൻ്റെ സഹായം കിട്ടി എന്ന് പറഞ്ഞു. അയാൾ പുഞ്ചിരിയോടെ അംബേദ്കറിന് കിട്ടിയതുപോലോ എന്ന് ചോദിച്ചു. ഞാൻ തറപ്പിച്ചു പറഞ്ഞു, അതെ സാർ, അംബേദ്കറിന് കിട്ടിയതുപോലെ തന്നെ. ഏതാനും സെക്കൻഡുകൾ നിശബ്ദത. മൂന്നാമത്തെയാൾ എന്നോട്, ഇനിയൊരു ഊഹച്ചോദ്യം. നിങ്ങൾ ഓഫീസറായി പണിയെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്തൊരു നായാടിയും ഇരുന്നാൽ നിങ്ങൾ എന്തു തീരുമാനമാണ് എടുക്കുക? എൻ്റെ ചോര മുഴുവൻ തലയ്ക്കകത്തേക്ക് കയറി. കണ്ണുകളിൽ, കാതിൽ, വിരൽത്തുമ്പിൽ ഒക്കെ ചൂടുള്ള ചോര ഇരച്ചു പാഞ്ഞു. മറ്റുള്ളവരും ആ ചോദ്യം കൊണ്ട് വല്ലാതെ ഉന്മേഷവാന്മാരായി എന്ന് കസേരകൾ അനങ്ങിയതിലൂടെ എനിക്ക് മനസ്സിലായി. ഞാൻ പറയേണ്ട ഉത്തരമേതാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഞാൻ അപ്പോൾ ഓർത്തത് സ്വാമി പ്രജാനന്ദയാണ്. ഉറച്ച ശബ്ദത്തിൽ, സർ, ന്യായം എന്ന് വെച്ചാൽ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. വെറും നിയമങ്ങളും സമ്പ്രദായങ്ങളുമാണോ ന്യായത്തെ തീരുമാനിക്കേണ്ടത്? ന്യായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാതലായി ഒരു ധർമ്മം ഉണ്ടായിരിക്കണം. ധർമ്മങ്ങളിൽ ഏറ്റവും വലുത് സമത്വം തന്നെ. അതാണ് ഏറ്റവും വിശുദ്ധമായത്. ഒരു നായാടിയെയും മറ്റൊരു മനുഷ്യനെയും രണ്ടു വശത്തും നിർത്തുകയാണെങ്കിൽ സമത്വം എന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായാടി അനീതിക്കിരയായവനായി മാറിക്കഴിഞ്ഞു. അവൻ എന്തു ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ്. ശരീരങ്ങൾ അയഞ്ഞപ്പോൾ കസേരകൾ പിന്നെയും ശബ്ദിച്ചു. ചോദിച്ചയാൾ ഒന്ന് മുന്നോട്ടാഞ്ഞ്, അത് കൊലപാതകമാണെങ്കിലോ മിസ്റ്റർ ധർമ്മപാലൻ? കൊലപാതകമാണെങ്കിൽ നിങ്ങൾ എന്തു പറയും? എനിക്ക് അപ്പോൾ അത് പറയാതിരിക്കാനായില്ല. സർ, കൊലപാതകം തന്നെയായാലും ഒരു നായാടി തന്നെയാണ് നിരപരാധി. അവനോട് തന്നെയാണ് അനീതി കാട്ടിയിട്ടുള്ളത്. ഏതാണ്ട് 5 നിമിഷത്തോളം മുറിയിൽ നിശബ്ദതയായിരുന്നു. കടലാസുകൾ മറിയുന്ന ശബ്ദം. പിന്നെ ചെറിയൊരു നെടുവീർപ്പോടെ ആദ്യം ചോദ്യങ്ങൾ ചോദിച്ചയാൾ 1-2 പൊതുവായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇൻ്റർവ്യൂ തീർന്നു. എൻ്റെ വിധി എഴുതപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നിറവിൻ്റെ ഭാരമുണ്ടായിരുന്നു. താഴത്തേക്ക് പോയി മൂത്രമൊഴിച്ചപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ നുരച്ചു പതഞ്ഞ അമ്ലം തന്നെ ഒഴുകിയിറങ്ങുകയാണെന്ന് തോന്നി. കൈയും കാലും മുഖവും മെല്ലെ തണുത്തു. ഞാൻ കണ്ണാടി നോക്കി. മുഖം കഴുകി തലച്ചീകി. എൻ്റെ മുഖം കണ്ടപ്പോൾ അതിലുണ്ടായിരുന്ന വെപ്രാളത്തെ കണ്ട് എനിക്ക് തന്നെ ചിരി വന്നു. നേരെ ക്യാൻറ്റീനിലേക്ക് ചെന്ന് ഒരു കോഫി വാങ്ങി എടുത്തുകൊണ്ട് കണ്ണാടി ജനലയുടെ അടുത്തുള്ള മേശയിൽ ചെന്നിരുന്ന് പതുക്കെ മുത്തി കുടിച്ചു. താഴെ കാറുകൾ കൂറകൾ പോലെ ഓടി. മനുഷ്യർ ചെറിയ ചുവന്ന പ്രാണികൾ പോലെ നടന്നു. മനുഷ്യൻ നടക്കുന്നത് കണ്ടാൽ തോന്നിപ്പോവും എത്ര അറപ്പുണ്ടാക്കുന്ന ചലനമാണ് ഈ മൃഗത്തിന് എന്ന്. നായയും കാളയും പൂച്ചയുമൊക്കെ എത്ര ഗംഭീരമുള്ള നടത്തമുള്ളവ. റോഡിൽ പോയ ഒരു കാറിൻ്റെ കണ്ണാടിയുടെ പ്രതിഫലനം എൻ്റെ കണ്ണുകളെ വാളുപോലെ വെട്ടിമറിഞ്ഞു. എൻ്റെ മുന്നിൽ ഒരാൾ വന്നിരുന്നു. ആദ്യം ഞാനയാളെ മനസ്സിലാക്കിയില്ല. അത് എന്നെ ഇൻ്റർവ്യൂ ചെയ്തയാളായിരുന്നു. ഐ ആം സെൻഗുപ്ത എന്ന് അയാൾ പറഞ്ഞു. ചായക്കോപ്പ ഒന്ന് ചുഴറ്റിയിട്ട് കുടിക്കുന്നത് ബംഗാളികളുടെ ശീലമാണ്. വൈകുന്നേരം വരെ ഇൻ്റർവ്യൂ ഉണ്ട്. ഒരു ചെറിയ ഇടവേള. ഞാൻ അയാളെ നോക്കി. എന്താണ് അയാളുടെ ഉദ്ദേശം? നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളൊഴിച്ച് മറ്റുള്ളവർ മുഴുവൻ നല്ല മാർക്കാണ് തന്നിട്ടുള്ളത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാതെ വെറുതെ മിഴിച്ചു നോക്കി. ഇതിപ്പോൾ സർക്കാർ രഹസ്യമാണ്. നിങ്ങളെ കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഞാൻ നന്ദി സാർ എന്ന് പറഞ്ഞു. സാരമില്ല, ഞാൻ ആ ചോദ്യം ചോദിച്ചത് വെറും ഒരു കുസൃതി കൊണ്ട് മാത്രമാണ്. അത്തരം ചോദ്യങ്ങളാണ് എല്ലാവരോടും ഉണ്ടാവുക. അതിനുള്ള ഉത്തരവും എല്ലാവർക്കും അറിയാം. സത്യം, ധർമ്മം, സേവനം, രാഷ്ട്ര നന്മ, എല്ലാ ചവറും നമുക്ക് വേണമല്ലോ. അയാൾ ചായ കുടിച്ചു. നിങ്ങൾ പറഞ്ഞ ഉത്തരം മാനേജ്മെൻറ്റ് എത്തിക്സ് വെച്ച് നോക്കിയാൽ വളരെ തെറ്റാണ്. പക്ഷെ നിങ്ങളത് വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. വളരെ നല്ല വാക്കുകളിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. അയാൾ പുഞ്ചിരിച്ചു. ഞാനൊഴിച്ച് മറ്റൊരാളും നല്ല മാർക്കിട്ടില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഒരാളൊഴിച്ച് എല്ലാവരും നല്ല മാർക്കിട്ടിരുന്നു. പെട്ടെന്ന് അയാൾ പൊട്ടിച്ചിരിച്ചു. ഞാൻ നല്ല മാർക്കിട്ടതിൻ്റെ അതേ കാരണം കൊണ്ട് തന്നെ എന്ന് തോന്നുന്നു. എന്താണ് എന്ന് ഞാൻ നോക്കി. എന്നെപ്പറ്റി ഒരു ചിത്രം ഉണ്ടാക്കാൻ തന്നെ. എന്നെ ഒരു മനുഷ്യസ്നേഹിയായിട്ടും പുരോഗമനവാദിയായിട്ടും ആധുനിക മനുഷ്യൻ എന്നും അവർ വിചാരിക്കണമെന്നല്ലേ എനിക്ക് ചിന്തിക്കാൻ പറ്റൂ. ഞാൻ എന്തുകൊണ്ട് മതചിഹ്നങ്ങൾ ധരിക്കുന്നില്ല? എന്തുകൊണ്ട് മാടിൻ്റെ മാംസം തിന്ന് മദ്യം കഴിക്കുന്നു? ഒക്കെ ഇതിനു വേണ്ടി തന്നെ. ബംഗാളിക്കും പഞ്ചാബിക്കും ഇതൊക്കെ കൂടിയേ തീരും. പക്ഷേ യാദവിന് ഒരു പ്രശ്നവുമില്ല. യാതൊരു ചമ്മലും കൂടാതെ അയാൾക്ക് പിന്തിരിപ്പൻ വർഗീയവാദിയായി തുടരാനാവും. ശേഷിച്ച് ചായ കുടിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് സെൻഗുപ്ത എഴുന്നേറ്റു. ഞാൻ നന്ദി പറഞ്ഞു, പിരിഞ്ഞു. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടുക. ഞാനും കഴിയുന്നത്ര പുരോഗമനവാദിയായി തന്നെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് പൊട്ടിച്ചിരിച്ച്, എന്ന് വെച്ചാൽ നിങ്ങൾ വന്ന് എൻ്റെ മോളെ പെണ്ണ് ചോദിക്കുന്ന ഘട്ടത്തിന് മുൻപ് വരെ. ഞാനും ചിരിച്ചുപോയി.